ഏറ്റവും എനിക്ക് പ്രതികൂലം. നാം ചിലപ്പോഴങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം കാര്യങ്ങളെല്ലാം എനിക്ക് പ്രതികൂലമായിട്ടാ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇതാ ഒരു പഴയ നിയമ ഭക്തൻ അങ്ങനെ പറയുക. എന്താ പറയുന്നത്? യാക്കോബിന്റെ ചരിത്രം കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചരിത്രമാണ്. അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ, അങ്ങനെയാണ് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള യാക്കോബിന്റെ ജീവിതത്തിൽ ഇതാ താനെ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കൾ, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ജോസഫ് ഇല്ല, ഷിമിയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം എന്ന് ഒരു ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തില് യാക്കോബ് പറയുക. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ക്ഷാമം വന്നപ്പോഴേ കനാൻ നാട്ടിൽ നിന്ന് മിസ്രയേമിലേക്ക് ധാന്യം കൈക്കൊള്ളാൻ വേണ്ടി യാക്കോബിന്റെ മക്കള് പോയി. മക്കൾ ചെന്നപ്പോ അവിടെ ഫറവോന്റെ രണ്ടാമനായിട്ട് വാഴുന്നത്, ഒരിക്കല് ഈ ഇസ്രായേൽ യാക്കോബിന്റെ മക്കളായ രൂപേനെ ശിമയോനും ഒക്കെ കൂടെ തള്ളിക്കളഞ്ഞ ജോസഫാണ് അവിടെ ഫറവോന്റെ രണ്ടാമനായിട്ട് വാഴുന്നു, ദേശത്തിന്റെ അധിപതിയായിട്ട് വാഴുന്നു. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല. ജോസഫിന് തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തിരിച്ചറിയുകയും ചെയ്തു. ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് അവരോട് കുശലങ്ങൾ അന്വേഷിച്ചു, അവരോട് ഗൌരവമായിട്ട് പെരുമാറി. നിങ്ങൾ ഈ ഈജിപ്റ്റ് ഒറ്റ നോക്കാനായിട്ട് വന്ന ആളുകളാണ്, നിങ്ങൾ പരമാർത്ഥികളല്ല എന്ന് പറഞ്ഞ് അവരെ 3 ദിവസത്തേക്ക് തടവിലാക്കി. തടവിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല യജമാനെ, ഞങ്ങളൊക്കെ പരമാർത്ഥികളാണ്, ഞങ്ങൾ പരമാർത്ഥികളാണ്, ഞങ്ങളൊരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ 12 പിള്ളേരുണ്ടായിരുന്നു, അതിലൊരുവൻ ഇപ്പോഴില്ല. ഒരുവനില്ല എന്ന് പറയുന്നത് ജോസഫിനെ ഉദ്ദേശിച്ചാണ്. ആരോടാണ് പറയുന്നത്? ഒരുവനില്ലെന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു? അവനാണ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ബാക്കി ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾ വളരെ പരമാർത്ഥികളാണ്, ഞങ്ങളുടെ ഏറ്റവും ഇളയങ്ങ് ബെന്യാമീന് വീട്ടിൽ അപ്പന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. ഉടനെ ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ പരമാർത്ഥികളാണോ എന്ന് ഞാൻ പരീക്ഷിച്ചറിയാൻ പോവുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഇളയ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനെ കൂട്ടിക്കൊണ്ടുവാ ബെന്യാമീൻ, അവനെ കൂട്ടിക്കൊണ്ടുവാ, വരുമ്പോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ടു വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തടവിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രൂബന്റെ നേരെ അനിയൻ ഷിമയോനെ പിടിച്ച് തടവിലാക്കി. അപ്പോ ഷിമയോൻ തടവിലാണ്. എന്നിട്ട് ഇവർക്ക് വേണ്ട ധാന്യം കൊടുത്തു. ധാന്യം കൊടുത്ത് ഓരോരുത്തർക്കും അവരവരുടെ ചാക്ക് നിറയെ ധാന്യം കൊടുത്ത് അവരെല്ലാം കഴുതപ്പുറത്ത് തിരിച്ച് അവരെ യാക്കോബിന്റെ അടുക്കല വരുമ്പോ വഴിയിൽ വെച്ച് തന്നെ അവർ കണ്ടെത്തി. അവരവരുടെ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അവർ കൊടുത്ത പണമെല്ലാം, ഓരോരുത്തരും കൊടുത്ത പണവും പണക്കുകയും അവരുടെ ചാക്കിൽ തന്നെ ജോസഫിന്റെ നിർദ്ദേശാനുസരണം വെച്ച് കെട്ടിയിരുന്നു. ഇവരത് അറിഞ്ഞില്ല. അങ്ങനെ ആകെപ്പാടെ പരിക്രമിച്ച് ദുഃഖിതരായിട്ട് ഇവരെ യാക്കോബിന്റെ അടുത്ത് വന്ന് ചരിത്രങ്ങളെല്ലാം പറഞ്ഞു. യാക്കോബിനോട് പറഞ്ഞു, ഇളയാനിയൻ ബെന്യാമീനെ കൊണ്ടുവന്നാലേ ഇനി ഞങ്ങൾക്ക് ധാന്യം കിട്ടുകയുള്ളൂ. ശിമയോൻ അവിടെ ഈജിപ്തിലെ തടവറയിലാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇതാ ഞങ്ങളുടെ പണവും ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു, ഇതെന്ത് മറിമായമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ഓ ജീവിതത്തിന് ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. യാക്കോബും പരിഭ്രമിച്ചു പോയി. യാക്കോബ് പരിഭ്രാന്തരായിട്ട് പറയുകയാണ്, എനിക്ക് സകലവും എനിക്ക് പ്രതികൂലമാണ് എന്ന് പറയുകയാണ്. നോക്കിയാ ജോസഫ് ഇല്ല, ജോസഫ് മരിച്ചുപോയി എന്നാണ് യാക്കോബ് വിശ്വസിച്ചിരിക്കുന്നത്. ജോസഫ് ഇല്ല, ഷിമയോൻ ഇല്ല, ഷിമയോനെ തടവിലാക്കി. എന്തുകൊണ്ടാ ഈ ജോസഫ് ഈ ഷിമയോനെ പിടിച്ച് തടവിലാക്കിയത്? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറു, രൂപേ ഷിമയോൻ ഇങ്ങനെ എല്ലാരും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഷിമയോനെ, നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു ഷിമയോനെ പിടിച്ച് രണ്ടാമനെ പിടിച്ച് തടവിലാക്കിയത്? എനിക്ക് തോന്നുന്നത് ജോസഫിന്റെ ജീവിതത്തിൽ അവനെ തന്റെ സഹോദരന്മാരെ കാണാൻ വന്നപ്പോൾ സഹോദരന്മാർ ആദ്യം പ്ലാൻ ചെയ്തത് എന്താണ്? ഇവനെ കൊന്നുകളക, ഇവനെ കൊന്നിട്ട് ഇവന്റെ അങ്കി എടുത്ത് ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ മുക്കി നമുക്ക് അപ്പനെ കാണിക്കാം, ഒരു വന്യമൃഗം ഇവനെ പറിച്ചു കീറിപ്പോയി എന്ന് നമുക്ക് പറയാം എന്നെല്ലാം അവർ പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തപ്പോ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും മൂത്തവനായ രൂബേൻ പറഞ്ഞു. രൂബേനെ തന്റെ ഹൃദയത്തിന് ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവരെ ശാന്തതപ്പെടുത്താനായിട്ട് രൂബേൻ പറഞ്ഞു, നിങ്ങൾ അവനെ കൊല്ലരുത്, നമുക്കവനെ ഒരു കുഴിയിലിട്ട് കളയാമെന്ന് പറഞ്ഞ് അവിടെ ഒരു കുഴിയിലിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം രൂബേൻ അവിടെ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഇതാ ഇസ്മായിലിലെ കച്ചവടക്കാർക്ക്, മിസ്രയേലിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടി ഇവനെ കുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റി ആ കച്ചവടക്കാർക്ക് അടിമയായിട്ട് അവനെ വിൽക്കുകയാണ് ചെയ്തത്. രൂപൻ തിരിച്ചു വന്നപ്പോ കുഞ്ഞിനെ കുഴിയിൽ കാണാഞ്ഞിട്ട് അവനെ വിഷമിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും മൂത്തവനായ രൂപേന് എങ്ങനെയെങ്കിലും ജോസഫിനെ രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവൻ അതിനായിട്ട് ശ്രമിച്ചു. രൂപൻ കഴിഞ്ഞാൽ പിന്നെ ജോസഫിനെ രക്ഷിക്കാനായിട്ട് ഒരു മുൻകൈ എടുക്കേണ്ടത് ശിമയോനാണ്. ശിമയോൻ എന്ത് ചെയ്തില്ല? ശിമയോന് നിശബ്ദനായിട്ടിരുന്നു. ജോസഫിനെ രക്ഷിക്കാനായിട്ട് ഒരു ചെറുവിരൽ പോലും ഇറക്കിയില്ല. ജോസഫിനെ ഇസ്മായിലിന്റെ കച്ചവടക്കാർക്ക് വിൽക്കാനായിട്ട്, മിസ്രൈമിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് വിൽക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടിയ ആ രണ്ടാമനാണ് ശിമയൻ. ഒരുപക്ഷെ ജോസഫ് ചിന്തിച്ചിരിക്കും, എന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു, എന്നെ കൊന്നുകളയാതിരിക്കാൻ എന്റെ ജീവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. രണ്ടാമൻ ശിമയോൻ, നീ എന്ത് ചെയ്യണമായിരുന്നു? നീ അതിന്റെ ബാക്കിയായിട്ട് എന്നെ എന്റെ ജീവരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു ചെറുവരൽ പോലും അനക്കിയില്ല. അതുകൊണ്ടാണോ ജോസഫ് എന്തായാലും ശിമയോനെ ആണ് തടവിലാക്കിയത്? ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നിയോജനം നിശബ്ദത പാലിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ എന്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയല്ല, പക്ഷെ ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. ശിമയോനെ തടവിലാണ്, ശിമയോനെ തടവിലായി, ജോസഫ് ഇല്ല. ഇനിയിപ്പോ ബെന്യാമിനെ കൂടെ കൊണ്ടുപോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ബെന്യാമിനെ അവിടെ ചെന്ന് നഷ്ടപ്പെട്ടു പോയേക്കും. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് യാക്കോബ് വിലപിക്കുകയാണ്, സകലവും എനിക്ക് പ്രതികൂലം, സകലവും എനിക്ക് പ്രതികൂലം. നോക്കുക, ജോസഫ് ഇല്ല എന്നാണ് യാക്കോബ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നാം ഈ സംഭവം വായിക്കുന്ന നമുക്കറിയാം ജോസഫ് ജീവനോടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ശിമയോൻ അവന് ആ കാരാഗ്രഹത്തിൽ കിടന്ന് കുണ്ടറയിൽ കിടന്ന് നഷ്ടപ്പെട്ടു പോകും എന്നാണ് യാക്കോബ് ചിന്തിക്കുന്നത്. പക്ഷെ ശിമയോൻ അവിടുന്ന് മോചിതനായിട്ട് തിരിച്ചു വരും എന്ന് ഈ സംഭവത്തിന്റെ ബാക്കി വായിച്ചിട്ടുള്ള നമുക്കറിയാം. ബെന്യാമീൻ നഷ്ടപ്പെട്ടു പോകും എന്നാണ് യാക്കോബിന്റെ ചിന്ത. എന്നാൽ ബെന്യാമീനും സുരക്ഷിതനായിട്ട് വരും എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, താന് ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധി എന്ന് താൻ കരുതുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് സകലവും എനിക്ക് പ്രതികൂലം എന്ന് യാക്കോബ് വിലപിക്കുന്നുവോ, അതിനോട് തൊട്ടു ചേർന്ന് ഓ യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തം കടന്നു വരാൻ പോകുന്നു എന്ന് നമുക്ക് ഈ സംഭവം വായിച്ചിട്ടുള്ള നമുക്കറിയാം. പക്ഷെ യാക്കോബിനെ അറിഞ്ഞുകൂടാ, യാക്കോബ് സംഭവത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. നമ്മളിപ്പോ ഈ കഥയുടെ ഇങ്ങേ തലക്കിൽ നിന്ന് കാര്യങ്ങളെ കാണുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പരിണാമ കുപ്തി, നമുക്കറിയാം ഇതിന്റെ സസ്പെൻസ് നമുക്കറിയാം. ഓ ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, യാക്കോബ് ഭാരപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കുകയില്ല, എല്ലാം അനുകൂലമായി തീരും എന്ന് നമുക്കറിയാം. പക്ഷേ യാക്കോബിനറിഞ്ഞുകൂടാ, യാക്കോബിനറിഞ്ഞുകൂടാ, അവൻ നോക്കുമ്പോൾ എല്ലാം കാർമേഘം ഉയരാം എന്ന് നമ്മൾ പാടിയതുപോലെ എല്ലാം ഇരുണ്ട് ഇരുണ്ട് കാര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്ന ഒരു ഘട്ടം. തന്റെ മക്കളെല്ലാം ഈ നിലയിലൊക്കെ ആയിപ്പോയി. തനിക്ക് ഏറ്റവും വാത്സല്യ പുത്രനുണ്ടായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് താൻ സ്നേഹിച്ച റാഹേലിന്റെ ഏറ്റവും രണ്ടാമത്തെ പുത്രൻ, തന്റെ ഏറ്റവും ഇളയ മകൻ ബെന്യാമിൻ, അവനും നഷ്ടപ്പെട്ടു പോകും. മൂത്ത മക്കളെ കുറിച്ചൊന്നും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. ദീനായുടെ ജീവിതം, അവളുടെ ഒരു മകളുണ്ടായിരുന്നു, ആ മകളുടെ ജീവിതം ഓ ദുഃഖകരമായ ഒരു ദുരന്തമായി തീർന്നു. അങ്ങനെ 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 യാക്കോബ് തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ സകലം എനിക്ക് പ്രതികൂലം, മുമ്പിലും തനിക്കൊരു ഭാവിയില് ഒന്നിന്റെയും ഒരു രജതരേഖ കാണാനായിട്ടില്ല. ഓ യാക്കോബ് പറയുകയാണ് സകലവും എനിക്ക് പ്രതികൂലം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ വന്നു നിൽക്കുമ്പോ, അല്ലെങ്കിൽ കാര്യങ്ങള് നമ്മൾ വിചാരിക്കുന്ന നിലയിലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ, യാക്കോബിനെ പോലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടോ എനിക്കെല്ലാം പ്രതികൂലമാണ്? സഹോദരന്മാരെ മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പം കർത്താവ് കൂടെ ഉണ്ടെന്നും കൈവിടുകയെന്നും ഒക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ അതൊക്കെ അവരെയൊക്കെ സംബന്ധിച്ച് ശരിയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ, ഞാൻ എത്ര ആഗ്രഹിച്ചതാ, ഞാൻ എന്തെങ്കിലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ചെയ്തോ? എന്നിട്ടെന്താ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ, സകലം എനിക്ക് പ്രതികൂലമായല്ലോ. ഈ മനോഭാവത്തിൽ ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് ഇരിപ്പുണ്ടോ? ഇരിപ്പുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ട് പറയട്ടെ, നമുക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനം ഈ യാക്കോബിന്റെ ഈ ഏറ്റുപറച്ചിലല്ല. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിലെ 36 വചനമല്ല നമുക്കുള്ള വചനം, മറിച്ച് നമുക്കുള്ള വചനം റോമറിലാണ് നാം കാണുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8 നാം കടന്നു വരുമ്പോൾ നമുക്കവിടെ വളരെ നാം പലപ്പോഴും ചിന്തിക്കാറുള്ള വളരെ മനോഹരമായ ഒരു വചനം നമുക്ക് കാണാം. റോമർ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വരുന്നു എന്ന് നാം അറിയുന്നു. നോക്കുക, സകലവും നന്മയ്ക്കായിട്ട്, ഇതാണ് പുതിയ നിയമ വിശ്വാസിയുടെ ഏറ്റുപാടി. പഴയ നിയമഭക്തൻ പറയാം, എല്ലാം എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്ക് തിന്മയ്ക്കാണ് എന്നൊരു പഴയ നിയമഭക്തന് പറയാമായിരിക്കാം. പക്ഷേ നമുക്ക് പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട്, നന്മയ്ക്കായിട്ട്. ആർക്കാണ്? ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ 28-ാമത്തെ വചനം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ച ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം പൂർണ്ണമായിട്ടും ധൈര്യത്തോടെ പറയാവുന്ന ഒരു കാര്യം എന്താ, നമ്മള് ദൈവത്താലെ നിർണയിക്കപ്പെട്ടവരാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ആ കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ, അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം, എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. സകലവും തിന്മയ്ക്കായിട്ട് എന്ന് നമ്മൾ പറയുന്ന ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിങ്ങൾ നിന്നിട്ട് റോമരത്തിന്റെ 28-ലേക്ക് കടന്നു വരണം. എന്താണത്? സകലവരിക്ക് നന്മയ്ക്ക്. എന്തുകൊണ്ടെനിക്ക് നന്മയ്ക്ക്? ഞാന് ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എനിക്കിത് നന്മയ്ക്കാണ്. നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ അനുഭവം നമ്മളെ തിരിച്ചു പറയാനായിരിക്കും പ്രേരിപ്പിക്കുന്നത്. യാക്കോബ് പറഞ്ഞതുപോലെ സകലവും എനിക്ക് പ്രതികൂലം എന്ന് പറയാനായിരിക്കാം നമ്മുടെ സാഹചര്യം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഉയർന്നു വരുന്ന കാർമേഹം കാണുമ്പോ അതിന്റെ അപ്പുറത്തൊരു മഴവില്ല് കാണണമെങ്കിൽ അതിന് വിശ്വാസത്തിന്റെ ഒരു നിലപാട് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വിശ്വാസികൾ എന്നാണല്ലോ നാം തന്നെ സംബോധന ചെയ്യുകയും മറ്റുള്ളവർ പറയുകയും ചെയ്യുന്നത്. ഈ വിശ്വാസം എവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? വളരെ മനോഹരമായ ഇതുപോലെ ഒരു മീറ്റിംഗില് മനോഹരമായ ഗാനങ്ങളൊക്കെ ആലപിച്ച് ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോ ഇവിടെ വിശ്വാസം എന്ത് ചെയ്യപ്പെടുന്നില്ല, പരീക്ഷിക്കപ്പെടുന്നില്ല. മറിച്ച് വീട്ടിൽ ചെല്ലുന്നു, ഒരു കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്കെല്ലാം ചിക്കൻ കുഞ്ഞിയായി, പകർച്ചപ്പണിയായി, കിടപ്പായി. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സഹോദരിക്കാനേലും വയ്യ, നാലുകാലേലാ നിൽക്കുന്നത്, ആകപ്പാട പ്രയാസം. ഈ ദിവസങ്ങളിൽ വളരെ വിധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കുക. അപ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ, ഞാൻ ഞങ്ങളുടെ നാട്ടില് നിനക്ക് വേണ്ടി നിന്നവനാണല്ലോ, ചുറ്റുപാടുമുള്ളവർക്ക് നിന്നെ അറിയാത്ത, നിന്നെ തള്ളിക്കളഞ്ഞ വിഗ്രഹാരാധികളായ ജനത്തിന് ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകാം. പക്ഷെ എന്നെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ടിത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടിത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല? ആ നിലയില് നാം ചിന്തിക്കുമ്പോ പ്രിയമുള്ളവരെ, നാം വിശ്വാസികളാണെങ്കിൽ അപ്പുറത്ത് ഒരു മഴവില് നമുക്ക് കാണാനായിട്ട് ഇടയാകണം. ദൈവം നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ആ മഴവില് എന്ന് പറയുന്നത് എന്താണ്? നാം 28-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ആ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്യന്തികമായ നന്മ, സകലവും നന്മ എന്ന് പറയുന്നത് എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നോക്കുക, ഇവിടെ പറഞ്ഞത് അവന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, സ്വഭാവത്തോട് നാം അനുരൂപരാകുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ മുന്നിയമിച്ചിരിക്കുന്നത്. ഓ, നന്മ എന്താണ്? ഇന്ന് ഒരുപക്ഷെ സമൃദ്ധിയുടെ സുവിശേഷകർ പറയുന്ന ആ നിലയിലുള്ള ഒരു നന്മയാണോ? കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കെല്ലാം അപകടം സംഭവിക്കും, നമുക്ക് മാത്രം ഒന്നും സംഭവിക്കുകയില്ല. മറ്റെല്ലാവരും ബസ്സിൽ കയറും, അവർക്കൊന്നും സീറ്റ് കിട്ടിയാലും നമുക്ക് കൃത്യത്തിന് സീറ്റ് ഒരുക്കി വെച്ചിരിക്കും, നമ്മൾ അവിടെ ചെന്നിരിക്കും. ഇങ്ങനെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അതല്ല ദൈവം ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറിച്ച് എന്താണ്? നാം ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും നമ്മളെ ഉന്നം വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, സ്വഭാവത്തോട് ഇതിലൂടെ എല്ലാം കടന്നുപോയിട്ട് എന്റെ മകൻ, എന്റെ മകൾ ഒരു പടിയോട് അടുത്തു വരണം. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഈ ഒരു വലിയ ലക്ഷ്യം വെച്ചാണ് ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. നമ്മുടെ മുൻപിലെ കൊടുങ്കാറ്റുകൾ വരുമ്പോഴും അതിനിലൂടെ എല്ലാം ദൈവം ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു കാര്യമാണ്. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, സകലവും പ്രതികൂലം എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം തെളിവായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെ ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പറയാമോ, കർത്താവെ, പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും വരുമ്പോഴും ഞാന് റോമർ 8:28-29 മുറുകെ പിടിക്കും. 28 മാത്രം മുറുകെ പിടിക്കാൻ പലർക്കും വലിയ സന്തോഷം. 28 എന്താ പറയുന്നത്? തകലും നന്മയ്ക്കായിട്ട് കൂടിയാതിരിക്കും. അത് കേട്ടാൽ കൊള്ളാം. എന്നാൽ സകലവും ഉള്ള നന്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനായിട്ടാണ് എന്നെ മുൻനിർണയിച്ചിരിക്കുന്നത് എന്നുള്ള 29 കൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ കൈക്കൊള്ളാം. അപ്പോഴേ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. ഈ പ്രശ്നത്തിൽ നിന്നുള്ള ഒരു വിടുതലിനപ്പുറം നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഈ പ്രശ്നം ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ കർത്താവെ ഇതിൽ നിന്നൊരു വിടുതൽ ലഭിച്ചില്ലെങ്കിലും കർത്താവെ എനിക്ക് നിന്റെ സ്വരൂപത്തോട്, നിന്റെ സ്വഭാവത്തോട്, നിന്റെ ക്ഷമയോട്, നിന്റെ സ്നേഹത്തോട്, നിന്റെ കരുണയോട്, നിന്റെ ദയയോട്, നിന്റെ പിതാവിനോടുള്ള ബന്ധത്തോട്, ഓ ദൈവത്തെ എല്ലാറ്റിനും മുന്നിൽ വെക്കുന്ന ആ സ്വഭാവത്തോട്, ഇതിനോട് ഏതിനോടെങ്കിലുമൊക്കെ താതാന്യം പ്രാപിക്കാൻ ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നത് എന്നെ സഹായിക്കുമെങ്കിൽ അത് മതി കർത്താവെ, അത് മതി എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വെയിറ്റ് പറയാനായിട്ട് കഴിയും. ഇവിടെ ഒരു കൊച്ചുകുഞ്ഞ്, നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായി അവള് പറഞ്ഞല്ലോ, വെയിറ്റ് പറഞ്ഞല്ലോ. 23-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിലെ ദാവീദ് ഇതാ ദൈവം എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അവൻ തണുപ്പിക്കുന്നു. അവൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുക. യഹോവ എന്റെ ഇടയനായിരിക്കും. നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ഇടയനായിട്ട് കർത്താവുള്ളത്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ദാവീദ് അല്ലെങ്കിൽ ആട് തന്റെ ഇടയനെ എങ്ങനെയാ വിളിക്കുന്നത്? ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവൻ എന്നെ കിടത്തുന്നു, അവൻ എന്നെ തണുപ്പിക്കുന്നു, അവൻ എന്നാണ് പറയുന്നത്. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ, 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. നിങ്ങളൊരു വ്യത്യാസം ശ്രദ്ധിച്ചോ. ഇടയനെ ആട് സംബോധന ചെയ്യുന്നത് രണ്ടു വിധത്തിലാണ് ഈ സങ്കീർത്തനത്തിൽ. ആദ്യത്തെ ഭാഗത്ത് എന്താ സംബോധന ചെയ്യുന്നത്? അവൻ, ഹീ, ഹീ എന്ന് സംബോധന ചെയ്യും. രണ്ടാമത് യു, നീ എന്ന് സംബോധന ചെയ്യും. നോക്കുക, 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ ഒരു സങ്കീർത്തനത്തിലെ ജനം ദൈവത്തെ സംബോധന ചെയ്യുന്നതിലുള്ള വ്യത്യാസം, അതിന്റെ അകത്തെ വ്യാകരണം ശ്രദ്ധിച്ചാൽ തന്നെ അത് നമുക്കൊരു പുതിയ വെളിച്ചം നൽകും. എന്താണ് ആദ്യം ദൈവത്തെ അവൻ 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 എന്ന് സങ്കീർത്തനക്കാരൻ വിളിക്കുമ്പോൾ, ഇതാ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ പകുതി നീ 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 എന്ന് വിളിക്കും. എന്താ തമ്മിലുള്ള വ്യത്യാസം? അവനും നീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് പറയാമോ അവനും നീയും തമ്മിൽ വ്യത്യാസമുണ്ടോ? അവനെന്ന് പറയുന്നത് ആരോ ഒരാൾ, ഈ എവിടെയുള്ള ഒരാൾ, കേട്ടറിഞ്ഞ ഒരാൾ. പക്ഷേ നീ എന്ന് പറയണമെങ്കിൽ അവിടെ മുഖാമുഖം നോക്കി ഒരു സംസാരം ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ഈ സങ്കീർത്തനക്കാരന്റെ ദൈവത്തോടുള്ള സംബോധന മാറി. അവൻ കേട്ടറിഞ്ഞ ഒരാളെ കുറിച്ച് ഹീ, അവൻ എന്നെ നടത്തും, അവൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ, ഇത് അതിന്റെ രണ്ടാം പകുതി വരുമ്പോൾ ഓ നീ എന്ന് പറയുക. നമ്മൾ രണ്ടുപേര് തമ്മിൽ മുഖാമുഖം സംസാരിക്കുമ്പോൾ നമ്മൾ നീ, യു എന്നുള്ള ആ പദമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോഴോ മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പറയുമ്പോഴോ അവൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനക്കാരന്റെ കാഴ്ചപ്പാട്, 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് വളരെ മനോഹരമായിട്ട് അറിയാവുന്ന സങ്കീർത്തനം തന്നെ. അതിന്റെ ആദ്യം സങ്കീർത്തനക്കാരൻ ദൈവത്തെ അറിഞ്ഞതുപോലല്ല ഒടുവി വരുമ്പോൾ അറിയുന്നു. ആദ്യമൊക്കെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ അവൻ മൂന്നാമതൊരാളെ പോലെ അറിയുമ്പോ, ഒടുവിലേക്ക് വരുമ്പോ നീ എന്ന് പറയത്തക്കവണ്ണം ഓ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം, മുഖാമുഖം സംസാരിക്കുന്ന ഒരു അനുഭവം കടന്നു വരുന്നു. പ്രിയമുള്ളവര്, ഇത് എവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് നിർണായകമായ വാക്യം നാലാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ വെച്ചാണ് അവന്റെ സംബോധന മാറുന്നത്. അതുവരെ അവനെന്ന് വിളിച്ചിരുന്നത് നീയിലേക്ക് മാറുന്നത് നാലാമത്തെ വാക്യമാണ്. നാലാമത്തെ വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത്? കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നോക്കുക, ഓ അതിനു മുമ്പ് വെള്ളത്തിനരിയത്തേക്ക് നടക്കുകയും പ്രാണനെ തണുപ്പിക്കുകയും പച്ചയായ പുൽപ്പുറങ്ങളില് ആ നിലയില് മേയിക്കുകയും കിടത്തുകയും ഒക്കെ ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇതാ ആട് ഏവിലേക്ക് കടന്നു പോകുന്നു. കൂരിരിൽ താഴ്വര, കൂരിരിൽ താഴ്വര, മരണനിരൽ താഴ്വര, ദുഃഖത്തിന്റെ താഴ്വര, പ്രതിസന്ധിയുടെ താഴ്വര. അവിടെ ചെന്നപ്പം സംബോധന മാറി നീ നീ എന്ന ദൈവത്തെ വിളിച്ച്. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഒരു സംഭവകഥ കേട്ടിട്ടുണ്ട്. സംഭവകഥയാ ഒരു ഒരു പാടന ഈ നിലയിൽ കേട്ടിട്ടുണ്ട്. കർത്താവിനെ ദീർഘനാളെ ഈ ഭൂമിയിലെ പിൻപറ്റിയ ശേഷം ഒരുവനെ അക്കരെ നാട്ടിൽ ചെന്ന് കർത്താവിനെ മുഖാമുഖം കണ്ടു. മുഖാമുഖം കണ്ടപ്പോ കർത്താവ് അവൻ പിന്നിട്ട് പോകുന്ന പാത മുഴുവൻ ഒരു ഒരു വീഡിയോയിൽ എന്ന പോലെ അവന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു. പ്രദർശിപ്പിച്ചന്നേ അവന് പറഞ്ഞു, അവനോട് പറഞ്ഞു, നോക്കുക നമ്മൾ രണ്ടുപേരും നടന്നു വരുന്ന കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. കാൽപ്പാടുകൾ, ഒന്ന് നിന്റെ കാൽപ്പാട്, മറ്റേത് ഇടയനായ എന്റെ കാൽപ്പാട്. നമ്മൾ ഒന്നിച്ചിങ്ങനെ നടക്കുക, നടന്ന് 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 ഇതാ ഇങ്ങനെ സ്വർഗനാട്ടിൽ വരെ എത്തിയിരിക്കുന്ന ആ കാൽപ്പാടുകളാണ് നീ കാണുന്നത് എന്ന കർത്താവ് ആ തന്റെ ആ മകനോട് പറഞ്ഞു. അപ്പൊ അവന് അതിനെ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഒരു ചെറിയ സംശയം. ദാ രണ്ട് കാൽപ്പാട് അവിടെ മുതൽ ഇങ്ങനെ കാണാം. കണ്ടു കണ്ടിങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക രംഗത്ത് വരുമ്പം ആ പ്രത്യേക രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശയുടെയും കൂരിരുളിന്റെയും മരണനിരലിന്റെയും താഴ്വരയിലൂടെ കടന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്ത് വരുമ്പം രണ്ട് കാലടിപ്പാട് കാണുന്നില്ല, ഒരൊറ്റ കാലടിപ്പാടേ കാണുന്നുള്ളൂ. കർത്താവെ എന്നാലും കൂരിരുളിന്റെ താഴ്വര വന്നപ്പം നീ എന്നെ കൈവിട്ടല്ലോ, നീ എന്തെല്ലാം വാഗ്ദാനം തന്ന എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്, കണ്ണല്ലാത്ത എന്നെ പൊന്നാക്കി തരാമെന്നെല്ലാം പറഞ്ഞാണല്ലോ കൊണ്ടുവന്ന്. എന്നിട്ട് ഈ നിർണായക രംഗത്ത് വന്നപ്പോ നീ എന്നെ കൈവിട്ടേക്ക് ഞാൻ ഒറ്റയ്ക്കായിട്ടോ എന്റെ കാലടിപ്പാട് ഇവിടെ ഈ കുരുതൽ താഴ്വരയിൽ ഒറ്റയ്ക്ക് എന്റെ കാലടിപ്പാട് കാണുന്നല്ലോ. കർത്താവ് പറഞ്ഞു, മകനെ നിനക്ക് തെറ്റിപ്പോയി. ആ കാണുന്ന കാലടിപ്പാട് നീ കുരുതൽ താഴ്വരയിലൂടെ വന്നപ്പോ കാണുന്ന ആ കാലടിപ്പാട് അത് എന്റെ കാലടിപ്പാടാണ്. പിന്നെ നിന്റെ കാലടിപ്പാട് എവിടെ പോയി? നിന്റെ കാലടിപ്പാട് നിനക്ക് പതിയാതെ വണ്ണം ആ സ്ഥലത്ത് വന്നപ്പം ഞാൻ നിന്നെ എന്റെ കരങ്ങളിലെ വഹിച്ചിരുന്നു. അതുകൊണ്ടാണ് നിന്റെ കാലടിപ്പാട് അവിടെ കാണാത്തത്. എന്നാൽ കൂരിരുൾ താഴ്വര കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ നിലത്ത് നിർത്തിയിരുന്ന നമ്മളുടെ ആ കാലടിപ്പാട് രണ്ട് കാലടിപ്പാടുകൾ പിന്നെയും തുടരുന്നത് നീ ശ്രദ്ധിച്ചോ? കർത്താവ് അത് പറഞ്ഞു എന്ന് ഞാനൊരു പാവന കേട്ടിട്ടുണ്ട്. പിന്നെയുള്ളവരെ, കൂരിരുളിന്റെ താഴ്വരയിൽ വന്നപ്പോ സങ്കീർത്തനക്കാരൻ ദൈവത്തെ മുമ്പറിയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയിട്ട് കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് ഞാൻ എന്ന് വിളിക്കത്തക്കവണ്ണം കർത്താവിനെ അറിയുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോ ഓ ഏറ്റവും കുറഞ്ഞത് കർത്താവിനെ കൂടുതൽ അറിയാനെങ്കിലും ഈ പ്രതിസന്ധികൾ ഇടയാക്കിയാൽ നിശ്ചയത്തിൽ നമുക്ക് ഖേദിക്കേണ്ടതായിട്ട് വരികയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ലക്ഷ്യം ആ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിറവേറി എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമുക്ക് എത്രയോ എത്ര ഭക്തന്മാരെ കുറിച്ച് ഈ നിലയിൽ പല ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ബൈബിളിലെ ഏറ്റവും ആദ്യം വലിയ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകം, ഇയ്യോബ് ഭക്തനായ ഇയ്യോബ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരൊറ്റ ദിവസം കൊണ്ടാണ് സംഭവിച്ചത്. തന്റെ 10 മക്കൾ മരിച്ചു, തന്റെ സമ്പത്ത് പോയി, തന്റെ മാനം പോയി. കൂടുണ്ടായിരുന്ന ഭാര്യയും പറഞ്ഞു, നിനക്ക് ഇനിയിപ്പോ മരണമല്ലാതെ വല്ലതും ശേഷിച്ചിട്ടുണ്ടോ? അത് എത്രയും വേഗം ചെയ്ത് നീ കാര്യങ്ങളൊക്കെ തീർത്താൻ ഒന്നുമില്ലെങ്കിൽ എനിക്ക് വിധവ പെൻഷൻ എങ്കിലും വാങ്ങിക്കാം എന്നായിരിക്കാം അവള് പറഞ്ഞത്. ഏതായാലും അതും ഭാര്യ മുഖത്ത് നോക്കിച്ചോണി പറഞ്ഞു. അങ്ങനെയുള്ള ആ നിർണായകമായ രംഗങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം ഇയ്യോബ് ദൈവത്തെ വളരെ അടുത്ത് അറിയുന്ന ഒരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് ഇയ്യോബ് തന്റെ ജീവിതത്തിലെ ആ പ്രതിസന്ധികൾക്കൊക്കെ ശേഷം ഒടുവിൽ പറയുന്ന വാക്യം നമുക്കറിയാമല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണും. നോക്കുക, നമ്മൾ കേട്ടറിഞ്ഞ ഒരുവനെ അവനെന്ന് വിളിക്കും, കണ്ടറിഞ്ഞ ഒരുവനെ നീ എന്ന് വിളിക്കും. പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ ജീവിതത്തിൽ അവനുണ്ടായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നു. ദൈവത്തെ അവന് അതുവരെ അനുഭവിച്ചറിയാത്ത ഒരളവില് അനുഭവിച്ചറിയാനായിട്ട് ഇയ്യോബിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലെ കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ നിനക്ക് അതിലൂടെ കൂടുതൽ അറിയാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ ഓ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനം നമ്മെ സംബന്ധിച്ച് മുടർത്തിയാകുകയാണ്. ഇത് പറയുമ്പോ ചിലപ്പോ പലരും പറയും, സഹോദരൻ ഞാൻ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, എന്നിട്ടും എനിക്ക് ദൈവത്തോട് ആ നിലയിൽ ഒരു അടുപ്പം ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ദൈവീക സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ്, ഒരേ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അതിനോട് പോസിറ്റീവായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്നുള്ള പ്രയോജനമെടുക്കാനായിട്ട് കഴിയൂ. ഓ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വെയിലത്ത് വെച്ചാല് വെള്ള വെച്ചാൽ എന്ത് പറ്റും? അത് ഉരുകിപ്പോകും. എന്നാൽ വെയിലത്ത് കളിമണ്ണ് വെച്ചാലോ? കളിമണ്ണ് വെച്ചാൽ അത് കൂടുതൽ കട്ടിയാവുകയും ഒരേ വെയില്, ഒരേ സൂര്യന്റെ പ്രകാശം, ഒരേ പ്രതിസന്ധി, ഒരേ ദുഃഖത്തിന്റെ അനുഭവം. ഓ ആ നിലയിൽ രണ്ടു പേർക്ക് സംഭവിക്കുമ്പം ഒരാള് കർത്താവിനെ നീതിക്ക് അനുവദിച്ചത് നിന്റെ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൽ കർത്താവിനോട് പ്രതികരിക്കുമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം വെള്ള പോലെ ഉരുകിയൊലിക്കും. എന്നാൽ അതിന്റെ മുമ്പാകെ, ഈ പ്രതിസന്ധിയുടെ മുമ്പാകെ, ഈ വേനലിന്റെ മുമ്പാകെ, ഈ കത്തി ജ്വലിക്കുന്ന സൂര്യന്റെ മുമ്പാകെ നിന്ന് എന്നാലും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് തുറവിറക്കുകയും നിങ്ങൾ ദൈവത്തോട് പരാതിപ്പെടുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ഹൃദയം കൂടുതൽ കഠിനപ്പെടുകയും ഒരേ അനുഭവം പക്ഷെ രണ്ട് പ്രതികരണങ്ങൾ. നമുക്കറിയാം പഴയ നിയമത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇസ്രായേൽ മക്കള് അവർ കനാൻ നാട്ടിലേക്ക് കടക്കുന്നു. ആ നിർണായകമായ രംഗത്ത് അവർ മുഴുവൻ ഓ പുറപുറത്ത് സംഹാരിയാലും നശിക്കപ്പെട്ടു പോയി എന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപാകെ രണ്ടുപേര് യോശുവയും കാലേബും അവരെന്തായി തീർന്നു? അവരെ ജയാളികളായി തീർന്നു, ഓവർകമേഴ്സ് ആയി തീർന്നു. നോക്കുക, ഒരേ അനുഭവമാണ് ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേൽ മക്കളും പെടുന്ന യോശുവയ്ക്കും കാലേബിനും ഉണ്ടായത്. എന്നാൽ 600,000 വരുന്ന ജനം മുഴുവൻ പിറുപിറുത്ത് സംഹരിക്കപ്പെട്ടു പോയപ്പോ ഇതാ അതേ സംഭവം തന്നെ യോശുവയും കാലേബിനെയും ജയാളികളാക്കി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ദൈവസന്ധിയിലായിരിക്കുമ്പോൾ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിനോട് നമുക്ക് പോസിറ്റീവായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ പ്രതികരിക്കാം. എങ്ങനെയാണ് അതിന് കഴിയുന്നത്? ആ വാക്യത്തിന്റെ തുടക്കത്തിലുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതെ കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കുന്നതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലേറെ എന്റെ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ ഞാൻ പറയും, കർത്താവേ എനിക്ക് നിന്റെ യോജിക്കുന്നു പറഞ്ഞുകൂടാ, പക്ഷേ നിന്റെ സ്നേഹത്തിന് എനിക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ സ്നേഹത്തിനാണ് എന്റെ വിശ്വാസം, നീ എനിക്ക് ഏതെങ്കിലും നന്മയ്ക്കായിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ അത് വിശ്വസിച്ചിരിക്കുകയാണ്, നിർണയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ നന്മയൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇതിന്റെ ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കർത്താവേ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോ അവിടെയാണ് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യം നടക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ഈ നിലയിൽ നടക്കുന്നുണ്ടോ? നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ ആ സ്വരം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 30-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ. അതിന്റെ 30-ന്റെ യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കുകയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നോക്കുക, കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിക്കുന്ന ഒരു രംഗം. ആ രംഗത്ത് നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിനെ നടന്നുകൊള്ളി എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. നാമ കഷ്ടതകളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം എന്താ? ഈ ക്രൂശിന്റെ വഴിയെ തന്നെ നീ പോവുക, ഇതാകുന്നു വഴി, ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയണ്ട, ഇതിനെ തന്നെ നടന്നുകൊള്ളുക എന്നൊരു സ്വരം. പരിശുദ്ധാത്മാവിന്റെ ആ നിലയിലൊരു മന്ത്രണം നമ്മളെ കേൾക്കും. അത് കേൾക്കുമ്പോൾ അത് സ്നേഹത്തിന് നമുക്കത് എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? പലപ്പോഴും നമ്മൾ ആ വാക്യം മാത്രമേ വായിക്കുകയുള്ളൂ, അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യം നമ്മൾ ആ സ്വരം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായ ഒരു വസ്തു പോലെ എറിഞ്ഞുകളയും, പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. നോക്കുക, ഇവിടെ ഇതാ യെശയ്യാവ് അല്ലെങ്കിൽ വിശ്വാസി അവന്റെ പിന്നില് ഇതാകുന്നു വഴി ഇതിനെ നടന്നുകൊള്ളുക. ഈ ക്ലേശത്തിന്റെ മധ്യത്തിന് ദൈവത്തിന്റെ സ്നേഹത്തിന് നീ ചാരിക്കൊള്ളുക. ദൈവം നിനക്കെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നുവെന്ന് വിശ്വസിച്ചു കൊള്ളുക. ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള സ്വരം കേൾക്കും. ആ സ്വരം കേൾക്കുമ്പോൾ അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെങ്കിൽ ഓ ഒരു കാര്യം നടക്കും. നമ്മുടെ ജീവിതത്തിന് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും നമ്മൾ കാണുകയും അതിനെ എറിഞ്ഞു കളയുകയും ചെയ്യും. ആ ഒരു കാര്യം നടക്കും. നമ്മൾ അതിനെ ബിംബങ്ങളായിട്ടോ വിഗ്രഹങ്ങളായിട്ടാണോ കണ്ടിരുന്നത്? അല്ല, വളരെ മനോഹരമായ കുഞ്ഞു പൊതിഞ്ഞിരിക്കുന്ന, വെള്ളി പൊതിഞ്ഞിരിക്കുന്ന, നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, നമ്മളോട് തന്നെയുള്ള സ്നേഹം, ഓ നമ്മുടെ നമുക്ക് ദൈവം തന്ന ചില കാര്യങ്ങളോടുള്ള സ്നേഹം, അതൊക്കെ നമ്മുടെ വിഗ്രഹങ്ങളാണ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും, വെള്ളി പൊതിഞ്ഞിരിക്കുന്നു, പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ക്രൂശിന്റെ പാതയിലൂടെ നടക്കുമ്പോ ഓ ആ പരിശുദ്ധാത്മാവിന്റെ ആ സ്വരം നമ്മൾ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്താൽ ഈ വിഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ അടുത്ത കഷ്ടതയിലൂടെ കടന്നു വരുമ്പോൾ ഒരു പടിയിലൂടെ കടന്ന്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ കാര്യങ്ങളെ കൂടുതൽ മധ്യാഹ്നം പോലെ പ്രകാശിതമാകും എന്ന് നമ്മൾ ഒരിടത്ത് വായിക്കുന്നത് പോലെ ആയിത്തീരും. നമുക്ക് നമ്മുടെ കഷ്ടങ്ങളെ നമുക്ക് അതിനെ ലാഭമാക്കിയെടുക്കാം. ഒരു ഒരു പാട്ടുകാരി ആ ഒരു ദേവദാസി പാടി, എന്റെ ഖേദങ്ങളെയെല്ലാം ഞാൻ ലാഭമെന്നുണ്ടു. എന്നാൽ കഴിയുമോ? എങ്ങനെ അത് കഴിയും? എങ്ങനെ കഴിയും? എന്റെ ലാഭങ്ങളെയെല്ലാം ഖേദമെന്നെല്ലാം എങ്ങനെ കഴിയും? വേണ്ട എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഓ ഇത് മതി എന്ന് തൃപ്തിപ്പെടാൻ എങ്ങനെ കഴിയും? ഇതിനപ്പുറത്തൊരു കാര്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിയും. പിന്നെയുള്ളവരെ, അതിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തില് ഈ കാര്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കാം. എന്റെ കർത്താവിന്റെ സ്വരൂപത്തോട്, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണമെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചാലേ അതിന് നമുക്കൊരു പാഷൻ ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ കഷ്ടങ്ങളെ നമുക്ക് ലാഭമാക്കിയെടുക്കാം. നമ്മുടെ ഇഷലോകത്തിലെ ലാഭങ്ങളെയൊക്കെ നമുക്ക് ചേരണമെന്നാണ്. ക്രൂശിന്റെ ഈ വഴിയിലൂടെ പോകാം. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതുകൊടുക്കാം. അങ്ങനെ സംഭവിച്ചാൽ നാളുകൾ കഴിയുന്തോറും പലതിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. അതിനെ നമുക്ക് താല്പര്യത്തോടെ എടുക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വാഴ്ച. അതിനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നെങ്കിൽ നമുക്ക് സകലവും എനിക്ക് പ്രതികൂലം എന്ന പരിവേദന ഇന്ന് അവസാനിപ്പിക്കും. സഹോദരി, നിനക്ക് ചിലപ്പം ജീവിതം ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പിന്നെയും സകലവും പ്രതികൂലം എന്ന് പറയാനാണോ തോന്നുന്നത്? അവിടെ നിൽക്കുമ്പോൾ ഓ യാക്കോബ വൈറ്റ് പറച്ചിലല്ല നിനക്ക് വേണ്ടത്. റോമറസിന്റെ 28 മുറുകെ പിടിക്കുക. സകലം എനിക്ക് അനുകൂലം എന്ന് പറയുക. നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ നിന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും. ആ വഴിയിൽ ചുവട് വെച്ച് മുന്നോട്ട് പോകുക. അതിൽ നമ്മളെ സഹായിക്കുക.